ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുധീൻ. പ്രധാന വാർത്തകൾ. അരുണാചൽ പ്രദേശിൽ അധികാരം നിലനിർത്തി ബിജെപി. സിക്കിമിൽ മിന്നുന്ന വിജയവുമായി സിക്കിം ക്രാന്തികാരി മോർച്ച ഭരണത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൽ. തയ്യാറെടുപ്പുകൾ വിലയിരുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റേമൽ ചുഴലിക്കാറ്റിന്റെ അനന്തരഫലങ്ങൾ അവലോകനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യവും പ്രധാനമന്ത്രി വിലയിരുത്തി. അടുത്ത നാല് ദിവസം രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലും ദക്ഷിണേന്ത്യയിലും കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പുരുഷ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് പപ്പുവ ന്യൂഗിനിയ മത്സരം അല്പസമയത്തിനുള്ളിൽ. ബോക്സിംഗ് 51 കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ അമിത് പംഗലിന് ഒളിമ്പിക് യോഗ്യത. വാർത്തകൾ വിശദമായി. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പൂർത്തിയായി. അരുണാചലിൽ 46 സീറ്റുകളിൽ വിജയിച്ച് ബിജെപി അധികാരത്തിലേക്ക്. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ചയ്ക്ക് മിന്നുന്ന ജയം. അരുണാചലിൽ ബിജെപിയെ വീണ്ടും അധികാരത്തിലെത്തിച്ച ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സിക്കിം തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം സ്വന്തമാക്കിയ സിക്കിം ക്രാന്തികാരി മോർച്ച പാർട്ടിയെയും മുഖ്യമന്ത്രി പ്രേംസിംഗ് തമാങ്ങിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
അരുണാചൽ പ്രദേശിൽ 60 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. 10 സീറ്റിൽ ബിജെപി നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അവശേഷിച്ച 50 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലാണ് ഇന്ന് നടന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 46 സീറ്റിൽ ബിജെപിയും 5 നാഷണൽ പീപ്പിൾസ് പാർട്ടിയും 3 സീറ്റിൽ എൻസിപിയും വിജയിച്ചു. കോൺഗ്രസിന് 1 സീറ്റ് ലഭിച്ചു. 3 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സിക്കിമിൽ 32 നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ 146 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. സിക്കിം ക്രാന്തികാരി മോർച്ച 31 സീറ്റിലും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഒരിടത്തും വിജയിച്ചു. അരുണാചൽ പ്രദേശ് സിക്കിം നിയമസഭകളുടെ കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. ഏപ്രിൽ 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പമാണ് അരുണാചൽ, സിക്കിം എന്നിവിടങ്ങളിൽ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും നടന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും ആന്ധ്രാപ്രദേശ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ മറ്റന്നാൾ. രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ ജ്ഞാനേഷ് കുമാർ, ഡോ സുഖബീർ സിംഗ് സന്ധു എന്നിവർ വോട്ടെണ്ണലിനുള്ള തയ്യാറെടുപ്പുകൾ അവലോകനം ചെയ്തു. പൊതു തെരഞ്ഞെടുപ്പ് വിജയമാക്കിയ എല്ലാവർക്കും കമ്മീഷൻ നന്ദി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ഫലമറിയാൻ കേരളത്തിൽ ഏകീകൃത സംവിധാനം സജ്ജമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷൻ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പിലും പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലമറിയാനാകും. റിസൾട്ട്സ് .eci.gov.in വഴിയാണ് ഫലം ലഭ്യമാവുക. വോട്ടെണ്ണലിന് മുന്നോടിയായി ഭാവി തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ കോൺഗ്രസ് നേതാക്കളുടെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ വിളിച്ചു ചേർത്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽഗാന്ധി എംപി, പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥികളും നിയമസഭാ നേതാക്കളും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷരും ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തു. വോട്ടെണ്ണലിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി അമിത്ഷാ ജില്ലാ മജിസ്ട്രേറ്റുമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതായുള്ള ആരോപണത്തിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറണമെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 150 ജില്ലാ മജിസ്ട്രേറ്റുമാരെ അമിത്ഷാ ഫോണിൽ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ള കാലയളവിൽ എല്ലാ ഉദ്യോഗസ്ഥരും കമ്മീഷന്റെ കീഴിലാണെന്നും ഇത്തരമൊരു പരാതി ആരും ഉന്നയിച്ചിട്ടില്ലെന്നും ജയറാം രമേശിന് അയച്ച കത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. വിഷയത്തെ ഗൌരവപൂർവ്വം സമീപിക്കുമെന്നും കമ്മീഷൻ പറഞ്ഞു. റേമൽ ചുഴലിക്കാറ്റിന്റെ അനന്തരഫലങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. ചുഴലിക്കാറ്റ് നാശം വിതച്ച സംസ്ഥാനങ്ങളിലെ സാഹചര്യം ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു. ഈ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ദുരന്തബാധിത പ്രദേശങ്ങൾ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായ സഹായം നൽകണമെന്നും സ്ഥിതിഗതികൾ പതിവായി അവലോകനം ചെയ്യണമെന്നും അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗം തുടരാൻ സാധ്യതയുണ്ടെന്ന് പ്രധാനമന്ത്രിയെ അറിയിച്ചു. കാട്ടുതീ സമയബന്ധിതമായി തിരിച്ചറിയുന്നതിനും നിയന്ത്രണത്തിനുമായുള്ള വൺ അഗ്നി പോർട്ടലിന്റെ പ്രയോജനത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. അതേസമയം തീപിടുത്തങ്ങൾ തടയുന്നതിനുള്ള കൃത്യമായ പരിശീലനങ്ങൾ പതിവായി നടത്തണമെന്ന് ശ്രീ മോദി യോഗത്തിൽ നിർദ്ദേശം നൽകി. ഈ വർഷം രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും മൺസൂൺ സാധാരണ നിലയിലോ സാധാരണ നിലയേക്കാൾ കൂടുതലോ ആയിരിക്കുമെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പും യോഗം വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
മധ്യവേനൽ അവധിക്കുശേഷം കേരളത്തിലെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ നിർവഹിക്കും. 3 ലക്ഷത്തോളം കുട്ടികൾ ഇത്തവണ 1ാം ക്ലാസ്സിലെത്തുമെന്നാണ് പ്രതീക്ഷ. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലും ദക്ഷിണേന്ത്യയിലും അടുത്ത 4 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, പശ്ചിമബംഗാളിന്റെ ഗംഗാ സമതല മേഖല, സിക്കിം, മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും മധ്യകിഴക്കൻ മേഖലയിലും താപനില 3 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി ഉൾപ്പെടെ കനത്ത ചൂട് തുടരുന്ന പ്രദേശങ്ങളിൽ അടുത്തയാഴ്ച നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദേശീയ തലസ്ഥാനത്തെ ജലക്ഷാമം പരിഹരിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക ജലവിതരണം ആവശ്യപ്പെട്ട് ഡൽഹി സർക്കാർ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കുമെന്ന് റിപ്പോർട്ട്. ഹരിയാന, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും 1 മാസത്തേക്ക് അധിക ജലം വിട്ടു നൽകണമെന്നാണ് ഹർജി. കൂടുതൽ വെള്ളം നൽകണമെന്ന് അഭ്യർത്ഥിച്ച് ജലമന്ത്രി അതിഷി ഹരിയാന, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരുന്നു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചിട്ടുണ്ട്. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ വെസ്റ്റിൻഡീസും പപ്പുവ ന്യൂഗിനിയയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനുള്ളിൽ ഗയാനയിലെ പ്രൊവിഡൻസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ അമേരിക്ക കാനഡയെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ നമീബിയ ഒമാനെയും ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയെയും നേരിടും. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടി ഇന്ത്യൻ ബോക്സിംഗ് താരം അമിത് പംഗൽ. ബാങ്കോക്കിൽ നടന്ന ക്വാർട്ടർ മത്സരത്തിൽ ചൈനയുടെ ചുവാങ് ലിയുവിനെ കീഴടക്കി സെമിയിൽ കടന്നതോടെയാണ് അമിത് പംഗൽ ഒളിമ്പിക് യോഗ്യത ഉറപ്പാക്കിയത്. 51 കിലോ വിഭാഗത്തിലാണ് താരം മത്സരിക്കുന്നത്. നിഷാന്ത് ദേവ്, നിഖത് സരീൻ, പ്രീതി പവാർ, ടോക്കിയോ ഒളിമ്പിക് വെങ്കല മെഡൽ ജേതാവ് ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവർക്ക് ശേഷം പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടുന്ന 5ാമത്തെ ഇന്ത്യൻ ബോക്സറാണ് അമിത്. തായ്വാൻ അത്ലറ്റിക് ഓപ്പണിൽ പുരുഷന്മാരുടെ 800 മീറ്ററിൽ ഇന്ത്യയുടെ അങ്കേഷ് ചൌധരിക്ക് സ്വർണം. ഇന്ത്യയുടെ സോംനാഥ് ചൌഹാൻ വെള്ളി നേടി. നേരത്തെ വനിതകളുടെ ലോങ് ജമ്പിൽ ഇന്ത്യയുടെ നയന ജെയിംസ് സ്വർണം നേടിയിരുന്നു. സ്റ്റാവഞ്ചറിൽ നടക്കുന്ന നോർവേ ചെസ് ടൂർണമെന്റിന്റെ 5ാം റൌണ്ടിൽ ഇന്ത്യയുടെ ആർ പ്രജ്ഞാനന്ദ ലോക 2ാം നമ്പർ താരം ഫാബിയാനോ കരുവാനയെ പരാജയപ്പെടുത്തി. ഇതോടെ പ്രജ്ഞാനന്ദ ലോക റാങ്കിംഗിൽ ആദ്യ 10ൽ ഇടം പിടിച്ചു. 4ാം റൌണ്ടിൽ അമേരിക്കയുടെ ഹിക്കാരു നക്കാമുറയോട് ഇന്ത്യൻ താരം പരാജയപ്പെട്ടിരുന്നു. 3ാം റൌണ്ടിൽ ലോക 1ാം നമ്പർ താരം മാഗ്നസ് കാൽസനെയും പ്രജ്ഞാനന്ദ തോൽപ്പിച്ചിരുന്നു. ഇന്ന് അർബുദത്തെ അതിജീവിച്ചവരുടെ ദേശീയ ദിനം. എല്ലാ വർഷവും ജൂണിലെ ആദ്യ ഞായറാഴ്ചയാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. അർബുദത്തെ അതിജീവിച്ചവരുടെ ജീവിതം സന്തോഷപ്രദമാക്കുന്നതിനും വെല്ലുവിളികൾ നേരിടുന്നതിനും പ്രേരണയാവുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജർമ്മനിയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 600ലധികം പേരെ മാറ്റിപ്പാർപ്പിച്ചു. 1300ലധികം പേരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി. തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ ഡൊണാവ്, നെക്കാർ, ഗുവൻസ് ഉൾപ്പെടെയുള്ള നദികളിൽ ജലനിരപ്പ് ഉയർന്നതാണ് തീരദേശ നഗരങ്ങളിലും പട്ടണങ്ങളിലും വെള്ളപ്പൊക്കത്തിന് കാരണമായത്. ബവേറിയയിലെ 10 ജില്ലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ക്യൂബയ്ക്ക് പിന്തുണയേകാൻ ഔഷധ ചേരുവകൾ കയറ്റിയയച്ച് ഇന്ത്യ. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തുനിന്നാണ് 90 ടൺ വരുന്ന അവശ്യ മരുന്നുകളുടെ നിർമ്മാണ ചേരുവകളുമായി ദൌത്യസംഘം യാത്ര തിരിച്ചതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. അരുണാചൽ പ്രദേശിൽ അധികാരം നിലനിർത്തി ബിജെപി. സിക്കിമിൽ മിന്നുന്ന വിജയവുമായി സിക്കിം ക്രാന്തികാരി മോർച്ച ഭരണത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. തയ്യാറെടുപ്പുകൾ വിലയിരുത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റേമൽ ചുഴലിക്കാറ്റിന്റെ അനന്തരഫലങ്ങൾ അവലോകനം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ ഉഷ്ണതരംഗ സാഹചര്യവും പ്രധാനമന്ത്രി വിലയിരുത്തി. അടുത്ത 4 ദിവസം രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലയിലും ദക്ഷിണേന്ത്യയിലും കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ വെസ്റ്റിൻഡീസ് പപ്പുവ ന്യൂഗിനിയ മത്സരം അല്പസമയത്തിനുള്ളിൽ. ബോക്സിംഗ് 51 കിലോ വിഭാഗത്തിൽ ഇന്ത്യയുടെ അമിത് പംഗലിന് ഒളിമ്പിക് യോഗ്യത.